2025 ഒക്ടോബർ 5 ഞായറാഴ്ച കേരള കോമഡി ഇ പേപ്പറിന്റെ വാരാന്ത്യ കോമഡിയുടെ രണ്ടാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കാട്ടുകൊള്ളയുടെ കാണാപ്പുറം. ജെ ആർ അനി എഴുതുന്നു. പുറമേക്ക് അധികം അറിയുന്നില്ലെങ്കിലും വന്യജീവി കള്ളക്കടത്തിന്റെ നിരാളി കൈകൾ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ലോകമെമ്പാടും കള്ളക്കടത്തിന് വിധേയമാവുന്നതാണ് വന്യജീവികളും വന ഉൽപ്പന്നങ്ങളും. ആയുധം, മയക്കുമരുന്ന്, മനുഷ്യർ എന്നിവയ്ക്ക് തൊട്ടുപിന്നിലാണ് വന്യജീവികളുടെ കള്ളക്കടത്ത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2000 കോടിയോളം രൂപയുടെ കച്ചവടം പ്രതിവർഷം വന്യജീവി ഉൽപ്പന്നങ്ങളുടെ പേരിൽ ലോകത്തെമ്പാടുമായി നടക്കുന്നുവെന്നാണ് കണക്ക്. കേരളവും വന്യജീവി കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വനംവകുപ്പിലെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി വന്യജീവി കള്ളക്കടത്തുകാരെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ഓർമ്മകൾ ഒരിക്കലും മറക്കാനാവുന്നതല്ല. സമയം രാവിലെ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി ദിവസമായതുകൊണ്ട് ഓഫീസിലേക്ക് പോകാൻ ധൃതി പിടിച്ച ഒരുക്കത്തിലായിരുന്നു ഞാൻ. തിരുവനന്തപുരത്ത് വഴുതക്കാട്ടെ വനംവകുപ്പ് ആസ്ഥാനത്തെ കൺട്രോൾ റൂം ഫ്ലൈം സ്ക്വാഡിലെ റേഞ്ചിലെ ഫോറസ്റ്റർ നജുമുദ്ദീൻ ഫോണിൽ ആവർത്തിച്ച് വിളിക്കുന്നു. കാരണമില്ലാതെ നജുമുദ്ദീൻ അങ്ങനെ വിളിക്കുന്ന പതിവില്ല. ഫോണെടുത്തപ്പോൾ ടോൾ ഫ്രീ നമ്പറിൽ രാവിലെ വന്ന ഒരു പരാതിയാണ് വിഷയം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്ഷേപങ്ങളും വനം വന്യജീവി കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും അറിയിക്കാൻ ഏർപ്പെടുത്തിയ സംവിധാനമാണ് ടോൾ ഫ്രീ. സാധാരണ ഉത്സവ സീസണിലാണ് നാട്ടാനകളെ പീഡിപ്പിക്കുന്നതും അവ ഇടഞ്ഞോടിയതുമായ പരാതികൾ കാരണം ആ ഫോൺ വിശ്രമമില്ലാതെ ശബ്ദിച്ചുകൊണ്ടിരിക്കാറ്. വിളിച്ചയാൾ പറഞ്ഞത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് സമീപം ഒരു വീട്ടിൽ വന്യജീവിയെ വിൽക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഏതാണ് വന്യജീവിയെന്ന് വിളിച്ചയാൾ പറയുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് പരാതി രജിസ്റ്റർ ചെയ്തു എന്നും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നമ്പർ എത്രയെന്നുമൊക്കെ ആയിരുന്നു തുടർ ചോദ്യങ്ങൾ. ടോൾ ഫ്രീ നമ്പറിൻ്റെ ഉപയുക്തതയെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ് പരാതിക്കാരനെന്ന് വ്യക്തം. തിരുവനന്തപുരം ഫ്ലൈം സ്ക്വാഡ് DFO ആകുന്നതിന് മുമ്പ് വന്യജീവി കള്ളക്കടത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിൽ കുറേ കാലം ജോലിയെടുത്തുകൊണ്ടായി ആവണം അത്തരമൊരു വിവരം കിട്ടിയപ്പോൾ അടിയന്തരമായി അന്വേഷിക്കണം എന്നൊരു തോന്നൽ. എന്തായാലും ഒപ്പം കൂട്ടാവുന്ന സ്റ്റാഫുമായി ജീപ്പും എടുത്തുപോയി അന്വേഷിക്കാൻ നജീമുദ്ദീനെ ഏൽപ്പിച്ചിട്ടാണ് ഓഫീസിലേക്ക് പുറപ്പെട്ടത്. മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിയ വനപാലകനാണ് നജീമുദ്ദീൻ. ഓഫീസിലെത്തി 10 മിനിറ്റ് കഴിഞ്ഞിരിക്കണം. വീണ്ടും ഫോണെത്തി. സാർ, ഏതോ ഒരു ജീവി ഇവിടെയുണ്ട്. ഒരു ചെറിയ പന്തിൻ്റെ അത്രയും വലിപ്പം കാണും. ദേഹമാസകലും ഉള്ളാണ്. മുഖം കാണാനില്ല. ഈനാമ്പേച്ചിയെ പോലെ ചുരുണ്ട് കിടക്കുകയാണ്. ആ ജീവിയുടെ 1-2 ചിത്രങ്ങളും നജുമുദ്ദീൻ അയച്ചു തന്നു. ചിത്രം കണ്ടപ്പോൾ ഞാനും ലേശം ആശയക്കുഴപ്പത്തിലായി. ഹെഡ്ജ് ഹോഗ് എന്ന മുള്ളലി 3 വർഷത്തോളം ഇന്റലിജൻസിലും ഫ്ലൈം സ്ക്വാഡിലുമൊക്കെ ജോലി ചെയ്തിട്ടും സംഭവം എന്തെന്ന് എനിക്കും പിടികിട്ടിയില്ല. സാധാരണയായി റെയ്ഡിൽ പിടിച്ചെടുത്തിരിക്കുന്നത് പുലിത്തോൾ, കടുവാത്തോൽ, പുലിയുടെയും കടുവയുടെയും നഖങ്ങൾ, ആനക്കൊമ്പും തേറ്റകളും, മണ്ണലിപ്പാമ്പെന്ന ഇരുതലമൂരി, മാൻകൊമ്പുകൾ തുടങ്ങിയവയൊക്കെയാണ്. ഇത്തരമൊരു ജീവിയെ കാണുന്നത് ആദ്യം. ഇന്റലിജൻസിൽ സന്തത സഹചാരിയായി കൂട്ടിനുണ്ടായിരുന്നത് അനിലും അനുകൃഷ്ണനും ഷമീമും ഗോപനും ഷമീറുമൊക്കെയാണ്. അനിലാണ് ഏതാണ്ട് മുക്കാൽ പങ്ക് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതും കേസുകൾ കണ്ടെത്തുന്നതും. അതുകൊണ്ട് അനിലിന് തന്നെ ആദ്യ ആ ഫോട്ടോകൾ അയച്ചു കൊടുത്തു. അയാൾക്ക് വലിയ പിടിയില്ല. വന്യജീവി കള്ളക്കടത്തുകാരുടെ ശൃംഖലയിൽ സുരേഷ് എന്ന അപരനാമത്തിൽ അംഗമായിരുന്ന ആ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ വന്യജീവി കള്ളക്കടത്തുകാർക്കിടയിൽ ഏറെ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു. പലപ്പോഴും ഞങ്ങളോടൊപ്പം സ്ഥലത്ത് എത്തുമായിരുന്ന അനിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ എവിടെയെങ്കിലും മറിഞ്ഞു നിന്ന് മൊബൈൽ ഫോണിലൂടെ സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കുന്നതായി ഭാവിച്ച് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യമൊരുക്കി സഹായിക്കും. ഒരിക്കൽ ഇടപാടുകാർക്കിടയിൽ വനംവകുപ്പിൻ്റെ പിടിയിലായിട്ടും അയാളെ അവിശ്വസിക്കാൻ തയ്യാറാകാത്ത അത്യാർത്ഥിക്കാരനായ ഒരു കള്ളക്കടത്തുകാരൻ വീണ്ടും വന്ന് കിണയിൽ ചാടുന്നതും അമ്പരപ്പോടെ നോക്കി നിന്നിട്ടുണ്ട്. അനിൽ കള്ളക്കടത്തുകാരുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ആ ചിത്രം പോസ്റ്റ് ചെയ്തു. ഒട്ടും താമസമില്ലാതെ മറുപടി എത്തി. മുള്ളലി എന്നാണ് അവർ പേര് പറഞ്ഞത്. ശരിക്കും ഹെഡ്ജ് ഹോഗ് എന്നാണ് ഇംഗ്ലീഷിലെ പേര്. അരുമജീവിയായി വളർത്താൻ പറ്റിയ സാധനം. 5-6 കൊല്ലം ജീവിക്കുന്ന ഒരു മുള്ളലിക്ക് പോലും $300 അതിനു മുകളിലും കിട്ടുമെന്ന് ഇന്റർനെറ്റ് പറയുന്നു. ഒപ്പം നെറ്റിൽ നിന്നെടുത്ത ചില ചിത്രങ്ങളും. എന്നാൽ അത് 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷണം അർഹിക്കുന്ന ജീവിയാണെന്നതും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള അനേകം മൃഗജന്യ രോഗങ്ങളുടെ ഉറവിടം കൂടിയാണെന്നും അവർ പറയുന്നുമില്ല. ഈനാമ്പേച്ചിയിൽ ഉത്തേജകം. സ്ഥലം തിരുവനന്തപുരം സിറ്റിക്കകത്ത് ശ്രീകാര്യം ജംഗ്ഷൻ. ഞങ്ങൾ മഫ്തിയിൽ വനംവകുപ്പിൻ്റെ 2 ജീപ്പുകളിലായി ഒരു ഇടനിലക്കാരനായി ഫോണിലായി കാത്തിരിക്കുകയാണ്. വാഹനം തിരിച്ചറിയാതിരിക്കാൻ നമ്പർ പ്ലേറ്റുകളും മാറ്റിയിട്ടുണ്ട്. ഇത്തവണ ഈനാമ്പേച്ചിയാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ആദ്യം അത് വിശ്വസിക്കാനേ തോന്നിയില്ല. കാരണം തിരുവനന്തപുരം സിറ്റിക്കകത്ത് ജീവനുള്ള ഉറുമ്പുതീനിയെ തന്നെ എങ്ങനെ എത്തിക്കും? കടുവാത്തോലോ പുലിത്തോലോ ആനക്കൊമ്പോ ഒക്കെയാണ് സാധാരണ വന്യജീവി ഉൽപ്പന്നങ്ങൾ. കൊല്ലുന്ന വിലയാണ് ഇതിനൊക്കെ ചോദിക്കുന്നത്. ഇടനിലക്കാർ വഴി സംഗതി നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെന്ന് കച്ചവടക്കാരനോട് ചട്ടം കിട്ടി. ഞങ്ങളുടെ പക്കലെ തുക കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമേ വീടിൻ്റെ അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോറിൽ ദ്വാരങ്ങളിട്ട ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞുകെട്ടി സൂക്ഷിച്ചിരുന്ന ഈനാമ്പേച്ചിയുമായി വീട്ടുടമസ്ഥൻ വന്നു. പ്രച്ഛന്ന വേഷധാരികളായി നിന്നിരുന്ന തിരുവനന്തപുരം ഫ്ലൈയിങ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കാണ് എത്തിയതെന്ന് അപ്പോഴേ ആ പാവം അറിഞ്ഞുള്ളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തിന് വിധേയമാകുന്ന ജീവികളിലൊന്നാണ് ഉറുമ്പുതീനികൾ. അപൂർവമായ ഔഷധഗുണമുള്ളതും ലൈംഗിക ഉത്തേജകവുമായ ഇറച്ചിയാണ് ഇതിനെന്നും ശൽക്കങ്ങൾ ചൈനയുടെ പരമ്പരാഗത ഔഷധങ്ങളിൽ അവിഭാജ്യ ഘടകമാണെന്നും ഒക്കെയാണ് അവകാശവാദങ്ങൾ. ഇറീഡിയം എന്ന റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ സാന്നിധ്യമുള്ളത് കാരണം മാന്ത്രിക ശക്തിയുണ്ടെന്ന വാദഗതികളുമുണ്ട്. വംശനാശ ഭീഷണിയോളം എത്തി നിൽക്കുന്ന 8 ഉപവിഭാഗത്തിൽപ്പെടുന്ന ഉറുമ്പുതീനികളെ അതീവ സംരക്ഷണ പ്രാധാന്യം നൽകി അർഹിക്കുന്ന വന്യജീവി ഗണത്തിലാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ 3 ഉറുമ്പുതീനികളുടെ സംരക്ഷണ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിനായി പ്രത്യേക ദിനം ആചരിച്ചു വരുന്നുമുണ്ട്. കൂപ്പിയ കൈകളും ഉടുമ്പിൻ ലിംഗവും. പിന്നെയും വൈകിയാണ് ഹത്താജോടി എന്ന പേര് കേൾക്കുന്നത് തന്നെ. ഹിന്ദു ആചാരങ്ങളിൽ ധനവും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും കൊണ്ടുവരാനത്തക്ക കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മാർട്ടിയ ആനുവ എന്ന ചെടിയുടെ വേരാണ് കഥാനായകൻ. 2 കൈപ്പത്തികൾ പ്രാർത്ഥനയിൽ എന്നോളം ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അപൂർവമായ ഈ വേരുകൾ കള്ളക്കടത്തുകാർ ഉടുമ്പുകളുടെ ലിംഗം ഉണക്കിയെടുത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വൻതുകയ്ക്ക് വിൽക്കുന്നത്. കേരളത്തിൽ അത്രമേൽ പ്രചാരത്തിലില്ലാത്തതുകൊണ്ടാകാം വനപാലകർ പോലും ഹത്താജോടിയെക്കുറിച്ച് കേൾക്കാൻ വൈകിയത്. അതുപോലെ തന്നെയാണ് കടൽ കുതിരകളുടെ കാര്യവും. പ്രതിവർഷം 20 കടൽ കുതിരകളെങ്കിലും രഹസ്യമായി വിദേശത്തിലേക്ക് കടത്തുന്നുണ്ടെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. ചൈനീസ് പരമ്പരാഗത ഔഷധങ്ങളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന കടൽ കുതിരകളെ ലൈംഗിക ഉത്തേജനത്തിനും ആസ്മ, ഉറക്കത്തിൽ അറിയാവുന്ന മൂത്രം പോകൽ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കുമുള്ള മരുന്നായും വാഴ്ത്തപ്പെടുന്നു. വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന പലതരം ശംഖുകളുടെ കാര്യമാണെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയുണ്ടാക്കുന്നതാണ്. അവയിൽ ഓരോന്നിൻ്റെയും തിരിച്ചറിയൽ വനം ഉദ്യോഗസ്ഥർക്ക് പോലും പ്രയാസമാണ്. തന്നെയുമല്ല അത്തരം വിപണനശാലകളിലെ തൊഴിലാളികൾക്ക് നിരോധിത ഉൽപ്പന്നങ്ങൾ തങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നുവെന്ന് അറിവുമില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിൽപ്പെട്ട സംരക്ഷിത ശംഖുകൾ, ആമ ഉൾപ്പെടെയുള്ള കടൽ ജീവികൾ എന്നിവയുടെയൊക്കെ വിപണനക്കാരെ തടയാനെത്തുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരും. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകളുടെ ശ്രമഫലമായി സ്ഥിതിഗതികൾ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും വന്യജീവി കള്ളക്കടത്ത് തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നിർബാധം നടക്കുന്നുമുണ്ട്. ലേഖകന്റെ ഫോൺ നമ്പർ 9997778582.